بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. സത്യവിശ്വാസികളെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം നമ്മുടെ അഖീദ, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മഹത്തായ ഉപകാരപ്രദമായ ദീനിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ടിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ രാത്രി നിസ്കാരത്തിൽ ഓരോ ദിവസവും ആരംഭിച്ചിരുന്നത് ഈ ഹദീസിൽ വന്നിട്ടുള്ള ദുആ കൊണ്ടായിരുന്നു. ഇസ്തിഫ്താഹിന്റെ ദുആകളിൽപ്പെട്ട, പ്രത്യേകിച്ചും രാത്രി നിസ്കാരത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്ന ദുആ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ കിതാബു തഹജ്ജുദിലെ ഒന്നാമത്തെ ഹദീസായി കൊടുത്തിട്ടുള്ളത് ഈ ഹദീസാണ്, ഈ ദുആ ആണ്. അതുപോലെ ഇമാം മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈലി യതഹജ്ജദു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നാൽ, ഖാല പറയുമായിരുന്നു, അല്ലാഹുമ്മ ലകൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലകൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലകൽ ഹംദു അൻത മലികുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന വലകൽ ഹംദു أنت الحق ووعدك الحق وقولك الحق ولقاؤك الحق والجنة حق والنار حق والنبيون حق ومحمد صلى الله عليه وسلم حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وما أخرت وما أسررت وما أعلنت أنت المقدم وأنت المؤخر لا إله إلا أنت ചില روايتുകളിൽ ولا حول ولا قوة إلا بالله എന്നു കൂടി വന്നിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ദീനിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുന്ന മഹത്തായ ഹദീസാണ്. നമുക്കറിയാം, ഒരടിമ തൻ്റെ റബ്ബുമായിട്ട് വളരെ അടുത്ത ബന്ധം നേടുന്ന ഒരു കർമ്മമാണ് രാത്രി നിസ്കാരം. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ റബ്ബുമായി ഒറ്റക്കാവാൻ, റബ്ബുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിന്, മുനാജാത്തിനു വേണ്ടി അവനവൻ്റെ പതുപതുത്ത മെത്തയിൽ നിന്നും അവൻ്റെ ഇണയുടെ അടുക്കലിൽ നിന്നും അവൻ എഴുന്നേൽക്കുകയും അവൻ വുളു എടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നിന്ന് നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പാരായണം ചെയ്തും അവൻ്റെ മുമ്പിൽ പൂർണ്ണമായി താഴ്മ കാണിക്കുന്ന സുജൂദിലായിക്കൊണ്ട് അവനെ വാഴ്ത്തിയും പുകഴ്ത്തിയും അവനോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കേണപേക്ഷിച്ചും അവനോട് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിനും സഹായം തേടിയും ചെലവഴിക്കുന്ന സമയം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്തായ തൗഫീഖ് നൽകിയവർക്കല്ലാതെ അത് നേടാൻ സാധിക്കുകയില്ല, അത് സ്ഥിരമായി ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഈമാനിൻ്റെ അവസ്ഥ എന്താണെന്ന് നാം എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ان الايمان لا يخلق في جوف احدكم كما يخلق الثوب الخلق വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഈമാൻ നുരുമ്പിപ്പോകും. നല്ല ഈമാനുള്ള അവസ്ഥകൾ നമുക്കുണ്ടാവും ഒരിക്കലും അതിൽ, അത് എപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഇതുപോലെ ജീവിച്ചാൽ തന്നെ എല്ലാ കാലത്തും നിലനിൽക്കും. ഇന്ന് നാം ഉള്ളപ്പോൾ തന്നെ ഉള്ളപ്പോൾ പോലെ തന്നെ നാളെയും മറ്റന്നാളും നമ്മുടെ ഈമാൻ നിലനിൽക്കും, അങ്ങനെയല്ല. ഈമാൻ കൂടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ വസ്ത്രം കുറെ കാലം കഴിഞ്ഞാൽ നുരുമ്പി പോകുന്നത് പോലെ ഈമാൻ നുരുമ്പി പോകും. ഫസ്അലുല്ലാഹ അയുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബിക്കും. നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളുടെ ഈമാൻ പുതുക്കാൻ തേടിക്കൊണ്ടിരിക്കുക. മറ്റൊരു റിവായത്തിൽ ഫത്ലുൽ ഖുർആന യുജദ്ദിദുൽ ഈമാന ഫീ ഖുലൂബിക്കും. ഖുർആൻ പാരായണം ചെയ്യുക, അത് നിങ്ങളുടെ ഈമാൻ പുതുക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കുക. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ധാരാളമായി നിങ്ങൾ പറയുക. രാത്രി നിസ്കാരത്തിന്റെയും അതുപോലെ തഹജ്ജുദിന്റെയും ഫളുകൾ വിശദീകരിക്കുന്ന ഇമാം അൽ അജൂജി റഹ്മഹുള്ളയുടെ ഫളു ഖിയാമില്ലൈൽ വ തഹജ്ജുദ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട് രാത്രി നിസ്കാരത്തെ പറ്റി. ഫഇന്നഹു ബാബുൻ ശരീഫുൻ ഹസനുൻ ലിമൻ വഫഖഹുല്ലാഹു അസ്സ വജൽ യസീറുൻ അലാ മൻ യസ്സറഹുല്ലാഹു ലഹു. രാത്രി നിസ്കാരം എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു കവാടമാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകിയവന്, അള്ളാഹു എളുപ്പമാക്കി കൊടുത്തവന് അത് എളുപ്പമായിരിക്കും. ينبغي لمن كان له حظ من قيام الليل ان يحفظ هذا. ആർക്കെങ്കിലും രാത്രി നിസ്കരിക്കാൻ ഉള്ള തൗഫീഖ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവൻ അത് കാത്തു സൂക്ഷിക്കട്ടെ. وانما حثه على حفظه ليستعمله وكذا ينبغي لكل مسلم ان يحفظه ممن لا حظ له في قيام الليل فيدعو به رجاء ان يوفقه مولاه الكريم لقيام الليل ان شاء الله تعالى. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഈ രാത്രി നിസ്കരിക്കാൻ തൗഫീഖ് ലഭിക്കാത്തവൻ അള്ളാഹുവിനോട് അതിനുള്ള തൗഫീഖിനെ ചോദിച്ചു കൊള്ളട്ടെ. അള്ളാഹു തആല തൗഫീഖ് നൽകിയവർക്ക് സാധിക്കുന്ന മഹത്തരമായിട്ടുള്ള ഒരു കർമ്മമാണ്. അപ്പൊ ഈ രാത്രി നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിസ്കാരത്തിന് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന ദുആ ആണ് നമ്മൾ നേരത്തെ വായിച്ച ദുആ. ആ ദുആയിൽ ഈമാനിന്റെ, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നായി ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വാചകം, അല്ലാഹുമ്മ ലകൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന. അല്ലാഹുമ്മ, അല്ലാഹുമ്മ എന്നുള്ള വാക്ക് യാ അല്ലാഹ് എന്നുള്ളതിന് പകരം വന്നിട്ടുള്ളതാണ്. ആദ്യം അള്ളാഹുവിന്റെ പേര് പറയാൻ വേണ്ടി യാ ഉന്നിദായിനെ ഒഴിവാക്കിയിട്ട് മുഷദ്ദായ മീമിനെ കൊടുക്കുന്നതാണ്. ലക്കൽ ഹംദു, നിനക്കാണ് എല്ലാ സ്തുതിയും. അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ്, നീ ആകാശ ഭൂമികളുടെ ഖയ്യിമാ, നിയന്താവാണ്. വമൻ ഫീഹിന്ന, അതിന്റെ അകത്തുള്ള എല്ലാത്തിന്റെയും. ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുആ ആരംഭിക്കുന്നത് ഹംദു കൊണ്ടാണ്. അൽഹംദുലില്ലാഹ് ഖുർആനിന്റെ ആരംഭത്തിലും നമുക്ക് കാണാം. എന്താണ് ഹംദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കുക എന്ന് നാം ഹംദിന് അർത്ഥം പറയാറുണ്ട്. ഹംദ് എന്ന് പറഞ്ഞാൽ ഒരാളെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യലാണ്. എങ്ങനെ? ആരെയാണോ പുകഴ്ത്തുന്നത് അവരോടുള്ള അങ്ങേയറ്റത്തെ ഹുബ്ബോട് കൂടിയിട്ട്. ഹെബില്ലാതെ ഒരാളെ വാഴ്ത്തുക എന്നുള്ളത് മദ്ഹ് എന്നുള്ള പദത്തിനകത്ത് മാത്രമേ വരികയുള്ളൂ. ഹെബോടുകൂടി ഒരാളെ പുകഴ്ത്തുന്നതിനും ഒരാളെ വാഴ്ത്തുന്നതിനുമാണ് അൽഹംദ് എന്നുള്ള പദം അർത്ഥമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ് എല്ലാ ഹംദും. അവന്റെ അസ്മാവുകളിലും അവന്റെ നാമങ്ങളിലും അവന്റെ സിഫാത്തുകളിലും അവന്റെ അഫ്ആലുകളിലും എല്ലാ രീതിയിലും പൂർണ്ണമായിട്ടുള്ള സ്തുതി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കാണ്. അവൻ അദീമാണ്, അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനാണ്, അങ്ങേയറ്റ ഉന്നതനാണ്, അലിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എല്ലാ രീതിയിലും ഹംദ് നിറഞ്ഞവൻ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അള്ളാഹുവിനുള്ള ഹംദ് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും ചെയ്യാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, إن الله ليرضى عن العبد أن يأكل الأكلة فيحمده عليها. الله سبحانه وتعالى തൃപ്തിപ്പെടുന്നു ഒരടിമ ഒരു ഉരുള കഴിക്കുകയും അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത് ഹംദ് പറയുകയും ചെയ്യുന്നത് ഔ യഷ്റബ അഷർബത ഫയഹ്മദുഹു അലൈഹ ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ അതിനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹു തആല തൃപ്തിപ്പെടുന്നു. സഹോദരങ്ങളെ, നമുക്ക് ലഭിക്കുന്ന എന്തെല്ലാം നിഅമത്തുകളുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നാണ്. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ വായു, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഈമാൻ എല്ലാം അള്ളാഹു തആല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നിഅമത്തുകൾക്ക് എപ്പോഴും ഹംദ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ മഹത്വവും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും മനസ്സിലാക്കി സ്തുതിക്കുന്ന ആളുകളായി നാം ഓരോരുത്തരും മാറണം. അള്ളാഹു തആല പറഞ്ഞു, വമാ ബികും മിൻ നിഅമതിൻ ഫമിൻ അല്ലാഹ്, എന്തൊക്കെ നിഅമത്തുകൾ നിങ്ങൾക്കുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹ, മറ്റൊരായത്തിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് സാധിക്കുകയില്ല. അതുകൊണ്ട് അൽഹംദ് എന്നുള്ളത് എല്ലാ രീതിയിലും അള്ളാഹു സുബ്ഹാനഹു വതആലയെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിയായ ഹുബ്ബോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന, അള്ളാഹുവേ നീ ആകാശഭൂമികളുടെ ഖയ്യിമാണ്, നിയന്താവാണ്. വമൻ ഫീഹിന്ന, അതിനകത്തുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന്റെ എല്ലാം ഖയ്യിമാണ്. ഖയ്യൂം എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ ഖയ്യൂം. ഖുർആനിൽ മൂന്ന് സന്ദർഭങ്ങളിൽ അൽ ഖയ്യൂം എന്ന് വന്നിട്ടുണ്ട്. ആ ഖയ്യൂം എന്നുള്ള പദം വന്നിട്ടുള്ളതെല്ലാം അൽ ഹയ്യ് എന്നതിനോട് ചേർന്നിട്ടാണ്. ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടത് കാണാം, അൽ ഹയ്യ് അൽ ഖയ്യൂം എന്നുള്ളത് ഇസ്മുല്ലാഹിൽ അഅ്ലമാണ്, അള്ളാഹുവിന്റെ ഏറ്റവും മഹത്വം നിറഞ്ഞ നാമം, ഈ രണ്ട് നാമങ്ങൾ ചേർന്നതാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് കാണാം. ഖയ്യിം ഖയ്യൂം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗിന, നിരാശ്രയത്വം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വന്തത്തെ നിലനിർത്തുന്ന, സ്വന്തത്തെ നിയന്ത്രിക്കുന്ന, മറ്റൊരാളെയും ആവശ്യമില്ലാത്ത ഖയ്യൂമാണ്. അള്ളാഹുവിലേക്കാണ് മറ്റുള്ളവരെല്ലാം ആവശ്യക്കാരാകുന്നത്. അള്ളാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ഏ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്, ദരിദ്രരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു തആല ഗനിയാണ്, നിരാശ്രയനാണ്, ഹമീദാണ്, സ്തുത്യർഹനാണ്. അപ്പൊ അള്ളാഹു തആല സ്വന്തത്തെ നിയന്ത്രിക്കുന്ന വേറൊരാളുടെയും ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ മറ്റുള്ള അടിമകളെല്ലാം വേറെ പല ആവശ്യങ്ങളിലേക്കും തിരിയുന്നവരാണ്. ഒരു ഹദീസിൽ, അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ വിശാലമായ ഹദീസിൽ അള്ളാഹു തആല അടിമകളോട് പറയുന്നുണ്ട്, ഇന്നക്കും ലൻ തബ്ലുഗു ബർരി ഫതളുറൂനി, നിങ്ങൾ എന്തെങ്കിലും ദോഷം ചെയ്തുകൊണ്ട് എനിക്കൊരു ദോഷം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കൂല. അടിമകൾ എന്തെങ്കിലും ദോഷം ചെയ്ത് അള്ളാഹുവിനെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കില്ല. വലൻ തബ്ലുഗു നഫ്ഇ വതൻഫഉനി, എന്തെങ്കിലും ഉപകാരം ചെയ്യാന്ന് വെച്ചിട്ട് അള്ളാഹുവിനൊരു ഉപകാരം ചെയ്യാനും അടിമക്ക് സാധിക്കൂല. അതൊന്നാമത്തെ അർത്ഥം. ഖയ്യൂമിന്റെ രണ്ടാമത്തെ അർത്ഥം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് മറ്റുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. മറ്റുള്ള എല്ലാത്തിന്റെ മേലെ പൂർണമായ അധികാരവും കഴിവുമുള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അള്ളാഹുവാണ് അതിനെ എല്ലാം നിലനിർത്തുന്നത്. സ്വയം നിയന്ത്രിക്കുന്നവനും മറ്റുള്ളവരെ എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് ഖയ്യൂമായ അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു തആല പറഞ്ഞു, അഫമൻ ഹുവ ഖായിമുൻ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് വജഅലു ലില്ലാഹി ശുറകാ ഖുൽ സമൂഹും, അള്ളാഹുവിന് പങ്കുകാരെ വെക്കുന്നവരോട് അള്ളാഹ് ചോദിക്കുകയാണ്, എല്ലാ വസ്തുവിനെയും കൃത്യമായി നിയന്ത്രിക്കുന്നവൻ അവനൊരു പങ്കുകാരനോ? എന്താണ് അവർക്കുള്ള പേരുകൾ? അവനൊരു പങ്കുകാരായിട്ട് ആരാണുള്ളത്? വമിൻ ആയാതിഹി അൻ തഖൂമ അസ്സമാഉ വൽ അർളു ബി അംരി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അള്ളാഹു തആല ആകാശഭൂമികളെ അവന്റെ കൽപ്പന പ്രകാരം നിയന്ത്രിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ ഭാഗം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഖയ്യൂമിയത്തിനെ, നിയന്ത്രണത്തിനെ പൂർണമായി അംഗീകരിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. രണ്ടാമത്തെ വാചകം, വലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന, നിനക്കാണ് സർവസ്തുതിയും. വീണ്ടും ഹംദ് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, നീ ആകാശഭൂമികളുടെ നൂറാണ്, പ്രകാശമാണ് അതിനകത്തുള്ളതിന്റെയും. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് അന്നൂർ എന്നത്. നാമം മാത്രമല്ല അള്ളാഹുവിന്റെ വിശേഷണവുമാണ് അന്നൂർ. അള്ളാഹുവിന്റെ നാമവും വിശേഷണവുമാണ് അന്നൂർ. നൂർ എന്നതുകൊണ്ട് അർത്ഥം വെക്കുമ്പോൾ രണ്ട് ആശയത്തിൽ അന്നൂർ എന്ന് മനസ്സിലാക്കണം. ഒന്ന്, നൂറുൻ ഹിസ്സിയുൻ, അസ്തിത്വപരമായിട്ട് ഉള്ള നൂർ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്നൂറാണ്. അള്ളാഹുവിന്റെ നൂർ പ്രകാശമെങ്ങാനും ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ അത് എത്തുന്നയിടമെല്ലാം കരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാവും. അള്ളാഹു തആലയ്ക്ക് ഹിജാബുണ്ട്, നൂറിന്റെ ഹിജാബുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ നൂറിന്റെ അടിസ്ഥാനത്തിലാണ് ആകാശലോകത്തിലെ എല്ലാ നൂറും, സ്വർഗത്തിന്റെ നൂറാകട്ടെ മറ്റുള്ള എന്തെല്ലാം നൂറുകളാവട്ടെ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ളതാണ്. അപ്പൊ ഹിസ്സിയായിട്ട് അള്ളാഹു തആല നൂറാണ്. രണ്ടാമത്തെ ഇനം മാനവിയായിട്ടുള്ള അന്നൂർ. അള്ളാഹു തആല അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അടിമകളുടെ, അവന് ഇഷ്ടപ്പെട്ട അവന്റെ ഔലിയാക്കളായിട്ടുള്ള അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളായ അടിമകളുടെ കൽബിന് ഒരു നൂറിട്ട് കൊടുക്കും, ഒരു പ്രകാശം ഇട്ട് കൊടുക്കും. അതുപോലെ അള്ളാഹുവിന്റെ സംസാരം ഖുർആൻ, അത് നൂറാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നിയോഗിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറാണ്. ദീനിന്റെ ഓരോ വിഷയങ്ങളും ഒരു നൂറാണ്. ആ പ്രകാശം ലഭിക്കുന്നവന് ഹഖും ബാത്തിലും കൃത്യമായി വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹൻ നബിയു, ഹേ നബിയെ, ഇന്ന അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ, നാം നിങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് ഒരു സാക്ഷിയായിട്ടാണ്, ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, ഒരു താക്കീദുകാരനായിട്ടാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, അല്ലാഹുവിലേക്ക് അവന്റെ അനുമതി പ്രകാരം ക്ഷണിക്കുന്ന ഒരു ദാഇയായിട്ട്, ക്ഷണിക്കുന്നവനായിട്ട്. വസിറാജൻ മുനീറ, പ്രകാശിക്കുന്ന ഒരു വിളക്കായിട്ടുമാണ് അയച്ചിട്ടുള്ളത്. അതുപോലെ ഖുർആനിനെയും അല്ലാഹു തആല പറഞ്ഞു, വജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിന, അള്ളാഹുവിന്റെ ദീനിനെയും ഖുർആനിനെയും എല്ലാം അതൊരു പ്രകാശമാണ്. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവരെ ആ നൂറുകൊണ്ട് വഴി കാണിക്കുന്നു എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ആകാശഭൂമികളുടെ നൂറാണ്. അള്ളാഹുവിന്റെ മറ്റൊരു വിശേഷണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൂന്നാമത്തെ വാചകത്തിൽ വലകൽ ഹംദു അൻത മലികുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിന്ന, വലകൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, നീയാണ് ആകാശഭൂമികളുടെയും അതിനകത്തുള്ള ഓരോന്നിന്റെയും മലിക്. മലിക് എന്ന് പറഞ്ഞാൽ അധികാരി, പൂർണമായ അധികാരമുള്ളവൻ. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു ചെറിയ ജീവി പോലും ആകാശഭൂമികളിലില്ല. അള്ളാഹുവിന്റെ ശക്തരായ മലക്കുകളാണെങ്കിലും, നിസ്സാരമായി നമുക്ക് കാണാൻ സാധിക്കാത്ത ഒരു ചെറു പ്രാണിയാണെങ്കിലും അള്ളാഹുവാണ് അതിന്റെ അധികാരി. അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ അള്ളാഹു തആല അതിനെ നിയന്ത്രിക്കും. അതിനെന്ത്, അതിന്റെ മേലെ എന്ത് തീരുമാനം വരുത്താനും അള്ളാഹുവിനാണ് കഴിവുള്ളത്. അതിനെ ജനിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിയന്ത്രണത്തിലാണ്. അള്ളാഹു തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലികുൽ മുൽക്കി തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. നബിയെ പറയുക, അല്ലാഹുവിനാണ് എല്ലാവിധ അധികാരവും ഉള്ളത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനെ മുൽക്ക് നൽകുന്നു, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് എടുത്തു മാറ്റുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് ഇജ്ജത്ത് പ്രതാപം നൽകുന്നു, ഉദ്ദേശിക്കുന്നവരെ തരം താഴ്ത്തുന്നു. എല്ലാവിധ ഖൈറും അല്ലാഹുവിന്റെ കയ്യിലാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുപോലെ രാവും പകലും മാറി മാറി വരുന്നതും, അതുപോലെ തന്നെ എല്ലാ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതും മരിപ്പിക്കുന്നതും, ഇങ്ങനെ തുടങ്ങി ഉപജീവനം നൽകുന്നതും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല നിയന്ത്രണത്തിനാണ്. അവനാണ് യഥാർത്ഥ മലിക്, അവനാണ് ഹഖായിട്ടുള്ള മലിക്. അള്ളാഹു തആല പറഞ്ഞു, ഫതആല അല്ലാഹുൽ മലികുൽ ഹഖ് ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, അള്ളാഹുവാണ് ഹഖായിട്ടുള്ള മലിക്, പൂർണമായ അധികാരമുള്ളവൻ. അവനല്ലാതെ ഒരു ഇലാഹില്ല. അവൻ കരീമായ, വളരെ ആദരണീയനമായ അർശിന്റെ റബ്ബാണ്, ഏറ്റവും വലിയ സൃഷ്ടിയാണ് അർശ് എന്ന് പറഞ്ഞാൽ. അർശിന്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാവിധ സൃഷ്ടികളുടെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നറിയിക്കുന്ന. സഹോദരങ്ങളെ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളുടെ അവസ്ഥ എത്ര ദുർബലമാണ് നാം ആലോചിച്ചു നോക്കണം. അല്ലാഹു തആല ഇതിന്റെ എല്ലാം റബ്ബായിരിക്കെ
തന്റെ ആവശ്യങ്ങൾ ചോദിക്കാനും തന്റെ ആവശ്യങ്ങൾ പറയാനും അള്ളാഹു അല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താ? പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ഉപകാരം ചെയ്യുന്ന, നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടുന്ന വസ്തുക്കളെയെല്ലാം ഇലാഹുകളായി സ്വീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ നന്മ തരുന്നവരെ ഇലാഹായി സ്വീകരിക്കുന്ന ഒരവസ്ഥ, അത് അവരാണ് നൽകുന്നത് എന്ന അവസ്ഥ. അവര് മരിച്ചാലും അല്ലെങ്കിൽ അവരെന്തെങ്കിലും അപകടം പറ്റിയാലും ആ നിലയിൽ കാണുന്ന അവസ്ഥ, സുബ്ഹാനല്ലാഹ്. എന്നാൽ ഒരിക്കലും മരണമില്ലാത്ത, എന്നെന്നും ജീവിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ മാത്രം ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹു ആണ് ഇതിന്റെ എല്ലാം മലിക് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഷിർക്കിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ എല്ലാം നിഷേധിക്കുന്ന ഒരു ആയത്തുണ്ട് സൂറത്തു സബയിലെ 22-ാമത്തെ ആയത്ത്. അതിൽ അല്ലാഹു തആല പ്രധാനപ്പെട്ട ഷിർക്കിന്റെ ഇനങ്ങളെല്ലാം നിഷേധിക്കുന്നുണ്ട്. ഖുലിദുഉൽ ലദീന സഅംതും മിൻ ദൂനില്ലാ, അല്ലാഹുവിനു പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരും വിളിച്ചുകൊള്ളുക. ലാ യംലികൂന മിസ്ഖാല ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശഭൂമികളിൽ ഒരു അണുമണി തൂക്കം പോലും അവർ അധികാരപ്പെടുത്തുന്നില്ല. അല്ലാഹുവിനല്ലാതെ ഒന്നിന്റെയും അധികാരമില്ല. വമാ ലഹും ഫീഹിമാ മിൻ ശിർക്കിൻ, അതിൽ പങ്കുകാരായിട്ടുമില്ല. ആകാശഭൂമികളുടെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പങ്കുകാരായിട്ട് ഒരാളുമില്ല. വമാ ലഹു മിൻഹും മിൻ വഹീർ, അല്ലാഹുവിനൊരു സഹായിയുമില്ല. ഷിർക്കിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഈ പറഞ്ഞത്. അതിനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേലെ പൂർണ്ണമായ അധികാരമുള്ളവനും നമുക്ക് ഉപജീവനം നൽകുന്നതും നമ്മെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുവാണ് മലിക്. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ പുകഴ്ത്തുകയാണ്. അടുത്ത വാക്യത്തിൽ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലകൽ ഹംദു അൻതൽ ഹഖ്, വലകൽ ഹംദു, നിനക്കാണ് എല്ലാ സ്തുതിയും. അൻതൽ ഹഖ്, നീ ഹഖാണ്, നീ ഹഖായവനാണ്. ഹഖ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമങ്ങളിൽ പെട്ടൊരു നാമമാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരു സംശയത്തിന്റെയും ആവശ്യമില്ലാത്തവൻ. അല്ലാഹുവിന്റെ അസ്തിത്വത്തിലോ അല്ലാഹുവിന്റെ റുബൂബിയത്തിലോ അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലോ അല്ലാഹുവിന്റെ അസ്മാവ സിഫാത്തിലോ അല്ലാഹുവിന്റെ അഫ്ആലുകളിലോ ഒന്നിലും തന്നെ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. ആ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഹക്കായിരിക്കും, അത് സത്യമായിരിക്കും, അതിലൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ذلك بان الله هو الحق, കാരണം അല്ലാഹു ആണ് ഹഖായിട്ടുള്ളത്. وانما يدعون من دونه هو الباطل, അല്ലാഹുവിനു പുറമേ എന്തെല്ലാം വസ്തുക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ അതെല്ലാം ബാത്തിലുകളാണ്. وان الله هو العلي الكبير, അല്ലാഹു ആകട്ടെ അത്യുന്നതനാണ്, വളരെ വലിയവനുമാണ്. അല്ലാഹു ആണ് ഹഖായിട്ടുള്ളവൻ, സത്യമായിട്ടുള്ളവൻ. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇലാഹുകളായി സ്വീകരിക്കുന്ന, മുശ്രിക്കീങ്ങൾ സ്വീകരിക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതെല്ലാം ബാത്തിലായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാഹു തആല എത്രയോ ആയത്തുകളിലൂടെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 5-ാമത്തെ കാര്യം, വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനം ഹഖാണ്. അല്ലാഹുവിനോട് പറയുകയാണ്, അള്ളാഹുവിന്റെ മുമ്പിൽ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോടുള്ള മുനാജാത്ത, അള്ളാഹുവിനോടുള്ള സംസാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുന്നത്. അതിൽ പറയുകയാണ്, വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനം, നീ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ, വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ഹഖാണ്, അത് സത്യമാണ്, അതിലൊരു സംശയവുമില്ല, അതിൽ ഒരു സംശയവുമില്ല. സഹോദരങ്ങളെ, അല്ലാഹു തആല എന്തെല്ലാം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, നന്മ ചെയ്തവർക്ക് പരലോകത്ത് സ്വർഗമുണ്ട് എന്നത്, തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് നരകമുണ്ട് എന്നുള്ളത്, അതുപോലെ ദുനിയാവിൽ അള്ളാഹുവിന്റെ തൗഹീദിനെ മുറുകെ പിടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിതം ക്രമീകരിച്ച വ്യക്തികൾക്ക് എന്തെല്ലാം സഹായങ്ങൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് അള്ളാഹു നടപ്പിലാക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം അള്ളാഹു ലംഘിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് സനുദ്ഖിലുഹും ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹാൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ വഅദല്ലാഹി ഹഖാ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. താഴ്ഭാഗത്ത് അരിവുകൾ ഒഴുകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കും. വഅദല്ലാഹി ഹഖാ, അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്, അത് ഹഖാണ്, അതിൽ ഒരു സംശയവും വേണ്ട. വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ പറഞ്ഞ വാക്കിൽ സത്യസന്ധത പുലർത്തുന്ന സിദ്ഖ് പുലർത്തുന്നവൻ വേറെ ആരാണുള്ളത്? വേറെ ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ സംശയമില്ലാതെ അത് ഹക്കാണ്, ആ വാഗ്ദാനങ്ങൾ തെറ്റില്ല, ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും പരലോകത്തിന്റെ ഏത് നിമിഷത്തിലും നമുക്ക് ആ ബോധം ഉണ്ടാവണം. അള്ളാഹു തആല മറ്റൊരു ആയത്തിൽ പറഞ്ഞു, വഅദല്ലാഹു ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസ് ലാ യഅലമൂൻ. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്, ആ വാഗ്ദാനം ഒരിക്കലും അള്ളാഹു ലംഘിക്കുകയില്ല. ജനങ്ങളിൽ അധിക പേരും അത് മനസ്സിലാക്കുന്നില്ല, അത് ബോധ്യപ്പെടുന്നില്ല, അത് ഉൾക്കൊള്ളുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ച് ബോധ്യപ്പെടുന്നില്ല. ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിന്റെ ഈ വാഗ്ദാനങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈമാനിൽ വിശ്വാസമില്ലാത്ത ദുർബലരായിട്ടുള്ള ആളുകൾ പല സമയത്തും നമ്മെ അസ്വസ്ഥപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദുർബലരായവർ, ഈമാനിൽ സംശയമുള്ളവർ, അവർ ചില വസ്വാസുകൾ ഉണ്ടാക്കും. ആ സമയത്തെല്ലാം നാം പറയേണ്ട ഒരു വാക്കാണ് ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് ഹഖാണ്, അത് ഒരിക്കലും തെറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആറാമത്തെ കാര്യം ഈ ദുആയിൽ വന്നിട്ടുള്ളത്, വഖൗലുക അൽ ഹഖ്, നിന്റെ ഖൗല്, നിന്റെ വാക്ക്, നിന്റെ സംസാരം അത് ഹഖാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സംസാരമാണ് ഖുർആൻ. ആ ഖുർആൻ ഹഖാണ്, അള്ളാഹു തആല കൃത്യമായ സത്യമായിട്ട് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. അള്ളാഹു തആല പറഞ്ഞു, ഫമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ് മിർ റബ്ബിഹിം. മുഅ്മിനീങ്ങൾക്ക് അറിയാം അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആനും ഈ ദീനും എല്ലാം ഹഖാണ്, സത്യമാണ്, അതിലൊരു സംശയവുമില്ല. അള്ളാഹുവിൽ നിന്ന് ഒരിക്കലും ബാത്തിൽ വരില്ല, ബാത്തിലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിൽ നിന്ന് വരികയില്ല. അല്ലാഹു തആല പറഞ്ഞു, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലു മിൻ ഹകീമിൻ ഹമീദ്. അല്ലാഹുവിൽ നിന്ന് ഒരു ബാത്തിൽ വരില്ല, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരിക്കലും ഒരു ബാത്തിൽ ഉണ്ടാവുകയില്ല. തൻസീലു മിൻ ഹകീമിൻ ഹമീദ്, ഹകീമും ഹമീദുമായ അല്ലാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഖുർആനിനെ നാം മനസ്സിലാക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ നാം ഉൾക്കൊള്ളണം, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അതിന് നമ്മുടെ ജീവിതത്തിനുള്ള സ്വാധീനം വളരെ വലുതാണ്. നമ്മൾ ഖുർആൻ ഒരു ദിവസം എത്ര പാരായണം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ബറക്കത്ത് വർദ്ധിക്കും. എല്ലാ മേഖലയിലും നമ്മുടെ സമയത്തിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ആ ബർക്കത്ത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സലഫുകൾ പറഞ്ഞത് കാണാം, ഞാൻ എത്ര ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അതിനനുസരിച്ച് ആ ദിവസത്തിൽ ബർക്കത്ത് ഉണ്ടാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം 10 ജുസുകളോളം ഓതിയെത്തുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. വളരെയധികം ബർക്കത്ത് നിറഞ്ഞ കിതാബാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ വളരെ വലിയ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. ഖുർആനിനെ ഉറ്റാലോചിച്ച് പാരായണം ചെയ്യണം. വെറുതെ ഒരു ചിന്തയുമില്ലാതെ കേവലം വാക്കുകളിലൂടെ മാത്രം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, പക്ഷേ അതിൽ നിന്നുള്ള നേട്ടം നമുക്ക് ലഭിക്കുകയില്ല. അല്ലാഹു തആല പറഞ്ഞു, അഫല യതദബ്ബറൂന അൽഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഹഖായ ഈ ഖുർആൻ, അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഉറ്റാലോചിച്ചുകൂടെ? തദബ്ബുർ, അതിന്റെ ഓരോ കാര്യത്തിന്റെയും അവസാനം നോക്കി ഉറ്റാലോചിച്ചുകൂടെ? അള്ളാഹു അല്ലാത്ത മറ്റാരിൽ നിന്നെങ്കിലുമാണ് ഈ ഖുർആൻ ഇറക്കപ്പെട്ടത് എങ്കിൽ അതിന് ഖിലാഫുകൾ ഉണ്ടാകുമായിരുന്നു. പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ, പരസ്പരം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്ന് ഖുർആനിൽ ഇല്ല തന്നെ. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹഖായിട്ടുള്ള കലാമാണ്. ഇവിടെ ഈ ദുആയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ പറ്റി പറയുന്ന സമയത്തെല്ലാം അൻത അൽ ഹഖു വവഅദുക അൽ ഹഖു വഖൗലുക അൽ ഹഖു, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഖബറിനെ വിശേഷണമായി കൊണ്ട് പറയുന്ന ആ ഖബറിനെ അലിഫ്ലാം ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യത്തെ, വിശേഷണത്തെ അറിയിക്കുമ്പോൾ അലിഫ്ലാം ചേർക്കുന്നുവെങ്കിൽ അത് എന്തിനെ പറ്റിയാണോ പറയുന്നത്, അതിന് പ്രത്യേകമായിട്ടും അതിന് പൂർണ്ണമായിട്ടും ഉണ്ടാകുന്ന വിശേഷണമെന്നാണ് അറബി ഭാഷയിൽ നിയമപ്രകാരം അതിന് പൂർണ്ണമായിട്ടുണ്ടാകുന്ന ഒരു വിശേഷണമാണ്. കാരണം അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്ത് നോക്ക്, വലിഖാഉക ഹഖുൻ, അവിടെ നക്കീറായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, വൽ ജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അല്ലാഹുവിനെ പറ്റി പറഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം അറബി ഭാഷയിൽ വളരെ വിശാലമായ രീതിയിൽ വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളത്. ഏഴാമത്തെ കാര്യം ഈ ദുആയിൽ നാം മനസ്സിലാക്കേണ്ടത് വലിഖാഉക ഹഖുൻ, അള്ളാഹുവെ നിന്നെ കണ്ടുമുട്ടുന്നത് ഹക്കാണ്, അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടൽ ഹക്കാണ്. നാളെ മരണപ്പെടുകയും മരണത്തിന് ശേഷം അള്ളാഹുമായി കണ്ടുമുട്ടുക, അള്ളാഹുവിന് മുമ്പിൽ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം വാങ്ങാൻ നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്, അത് ഹക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അല്ലാഹു തആല എത്രയോ ആയത്തുകളിൽ ഖാലല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ, അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിച്ചവർ പറഞ്ഞു, വിശ്വാസത്തിന്റെ ശക്തി തെളിയിക്കുന്ന. ഇവിടെ യദുന്നൂന വന്ന എന്നുള്ളതിന് പൊതുവെ ഊഹം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉലമാക്കൾക്കിടയിൽ ചർച്ചയുള്ള വിഷയമാണ് വന്ന വന്നിന് യഖീൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമോ എന്നത്. ഉപയോഗിക്കും എന്നുള്ളതിന് പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഒരായത്താണ് ഈ ആയത്ത്. ഇവിടെ ഉദ്ദേശം അള്ളാഹുവിനെ കണ്ടുമുട്ടെന്ന് ദൃഢമായ വിശ്വാസമുണ്ടായിരുന്നവർ എന്നാണ്. അപ്പൊ ഇവിടെ വന്നിന്റെ അർത്ഥം യഖീൻ എന്നുള്ള അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ എത്രയോ ആയത്തുകൾ തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മുഅ്മിനീങ്ങൾക്കുള്ള തഹിയ്യത്ത് അത് സലാം, സമാധാനം, സുരക്ഷ എന്നായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയെ നാം കണ്ടുമുട്ടും എന്നതിൽ ഒരു സംശയവുമില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കണ്ടുമുട്ടലിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നാം ചെയ്യേണ്ടത്. എന്താണ് ഒരുങ്ങേണ്ടത്? സൂറത്തുൽ കഹ്ഫിലെ ദീനിന്റെ അടിസ്ഥാന നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു ആയത്താണ്, വളരെ വിശാലമായ ഒരു ആയത്താണ്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, ആരാണോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നത്, മുഫസിരീങ്ങൾ ചിലർ അർത്ഥം കൊടുത്തത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടുന്നത്, ഫലിയഅമൽ അമലൻ സാലിഹ, ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ, വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദാ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യട്ടെ. എട്ടാമത്തെയും ഒമ്പതാമത്തെയും വിഷയം ഈ ദുആയിലുള്ളത് വൽ ജന്നതു ഹഖുൻ വൻ നാറു ഹഖുൻ, അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള നന്മ ചെയ്തവർക്കുള്ള പ്രതിഫലം, തൗഹീദോടുകൂടി മരണപ്പെട്ട് സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്തുള്ള പ്രതിഫലമാണ് സ്വർഗം, അൽ ജന്ന. തിന്മ ചെയ്ത് ഷിർക്കിന്റെ ആളുകളായിട്ട് മരണപ്പെടുന്ന ആളുകൾക്കുള്ളതാണ് അന്നാർ. ഈ രണ്ട് കാര്യങ്ങൾ ഹഖാണ് എന്ന് വിശ്വസിക്കുക. എത്രയോ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആവർത്തിച്ച് അറിയിച്ചിട്ടുള്ള കാര്യമാണ് നരകവും സ്വർഗവും ഹഖാണ് എന്നത്. വവഅദുക്കൽ ഹഖ് എന്നുള്ളതിൽ ഉൾക്കൊള്ളുന്ന, നിന്റെ വാഗ്ദാനം ഹഖാണ് എന്നതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് നരകവും സ്വർഗവും, പക്ഷെ അത് പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ കുഫാർ നാറ ജഹന്നമ ഖാലിദീന ഫീഹാ, കുഫാറുകൾക്കും മുനാഫിഖീങ്ങൾക്കും നരകം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി ജന്നാതിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സ്വർഗവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിശ്വാസത്തിൽ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. ഒന്ന്, അതിലൊരു സംശയം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം നൽകും നരകം നൽകും എന്നുള്ളതിൽ ഒരു സംശയവും നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, ആ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആയത്തുകളിൽ ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, മുഅ്മിനീൻ അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത്, സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത്, സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിശേഷണങ്ങളായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, അതിലെ ഭക്ഷണം, അതിലെ വെള്ളം, അതിലെ ശിക്ഷകൾ, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ടോ, ആ സിഫത്തുകളിൽ ആ വിശേഷണങ്ങളെല്ലാം പൂർണ്ണമായും വിശ്വസിച്ചിരിക്കണം. നാലാമത്തേത്, അത് കാലാകാലം നിലനിൽക്കുന്നതാണ്, അതിന് അവസാനമുണ്ടാവുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവയെ സൃഷ്ടിച്ചത് കലാകാലം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് നാം മനസ്സിലാക്കണം. ഖാലിദീന ഫീഹാ അബദ, സ്വർഗാവകാശികൾ സ്വർഗത്തിലും സ്ഥിരതാമസക്കാരാണ്, നരകാവകാശികൾ നരകത്തിലും സ്ഥിരതാമസക്കാരാണ്. ചില പണ്ഡിതന്മാർക്ക് അതിൽ വേറെ അഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, നരകം അബദിയ സ്ഥിരമായിട്ടുണ്ടാവുകയില്ല, നരകം നശിക്കുമെന്നുള്ള അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരിൽ ഉണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളക്ക് അഭിപ്രായം ഉണ്ട് എന്നാണ് എന്റെ ഓർമ്മ വായനയിൽ. അള്ളാഹു അഅലം. അപ്പൊ എന്തിരുന്നാലും ഈ നാല് കാര്യങ്ങൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും വിഷയത്തിൽ നാം വിശ്വസിച്ചിരിക്കണം. അപ്പൊ ഈ വിശ്വാസം നമ്മളെ നയിക്കുന്നത് എന്തിലേക്കാണ്? ആ സ്വർഗം നേടാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കും, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, തിന്മയിൽ നിന്ന് ഒഴിവാകാനും പ്രേരിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്ത ദുആയിലുള്ളത് പോലെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ. അല്ലാഹുവേ, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, അതുപോലെ തന്നെ അതിലേക്ക് അടുപ്പിക്കുന്ന ഖൗലും അമലും വാക്കും പ്രവൃത്തിയും ചോദിക്കുന്നു. വഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു. വമാ ഖറബ ഇലൈഹ മിൻ ഖൗലിൻ ഔ അമലിൻ, അതിലേക്ക് അടുപ്പിക്കുന്ന വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും രക്ഷ ചോദിക്കുന്നു. പത്താമത്തെ വിഷയം, വന്നബിയൂന ഹഖ്ഖുൻ, നബിമാർ ഹഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമൂഹത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല വഹി നൽകിക്കൊണ്ട് നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ നബിമാരിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരു നബിയിൽ അവിശ്വസിച്ചാൽ അവൻ എല്ലാ നബിമാരെയും അവിശ്വസിച്ചവനെ പോലെയാണ്. ഒരു നബിയിൽ അവിശ്വസിച്ചാൽ മതി. ഇപ്പോ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാം നബി അല്ല എന്ന് വിശ്വസിക്കുകയാണ്, അവൻ ഇസ്ലാം എന്ന് പുറത്താവും. എല്ലാ നബിമാരിലും ഒരുപോലെ വിശ്വസിക്കേണ്ടതുണ്ട്. അള്ളാഹു നിയോഗിച്ച റസൂലുകളാണെന്ന് ഖുർആനിൽ അറിയിക്കപ്പെട്ടിട്ടുള്ള നബിമാരുണ്ട്, അതല്ല അറിയിക്കപ്പെടാത്ത നബിമാരുമുണ്ട്, അത് നമുക്കറിയില്ല. എന്നാൽ അറിയിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ കൃത്യമായ വിശ്വാസം നമുക്കുണ്ട്. ആ റസൂലുകളെ അള്ളാഹു തആല നിയോഗിച്ചത് അവന്റെ ദീനെ എത്തിച്ചു കൊടുക്കാനാണ്, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ ആ നബിമാർക്ക് ബാധകമായിട്ടില്ല. അല്ലാഹു തആല പറഞ്ഞു, വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലിന് മേലുള്ള ഉത്തരവാദിത്വം എന്താണ്? ആളുകളെ എത്തിച്ചു കൊടുക്കുക, ഈ ദീനെ എത്തിക്കുക, അതിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യത്തെ റസൂലായ നൂഹ് നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ നമ്മുടെ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. ആ റസൂലുകളിൽ നമ്മൾ വിശ്വസിക്കണം. അല്ലാഹു തആല അവരെ നിയോഗിച്ചത് ജനങ്ങൾക്ക് നാളെ പരലോകത്ത് ഒരു ഹുജ്ജത്തായിട്ട് വേറൊന്നും ഉണ്ടാവരുത്. അവര് ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് ജീവിത ലക്ഷ്യം എന്താന്ന് മനസ്സിലായില്ല, തൗഹീദ് എന്താന്ന് അറിഞ്ഞില്ല, അത് പറയാൻ പാടില്ല. അല്ലാഹു തആല റസൂലൻ മുബശ്ശിരീന വമുന്ദിരീൻ, സ്വർഗത്തെ കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നവരും നരകത്തെ കുറിച്ച് താക്കീതുകാരുമായിട്ടാണ് പ്രവാചകന്മാർ വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് നബിമാർക്ക് ശേഷം റസൂലുകൾക്ക് ശേഷം വേറൊരു തെളിവ് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ അവർക്കുണ്ടാവരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്, അത് ഹഖാണെന്ന് പറയുന്നു. പതിനൊന്നാമത്തെ വിഷയം ഈ ദുആയിലുള്ളത്, വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൻ, നബിമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബിമാര് ശ്രേഷ്ഠനായിട്ടുള്ള, നബിമാരുടെ നേതാവായിട്ടുള്ള അല്ല, മുഴുവൻ ആദം സന്തതികൾക്കും നേതാവായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം എടുത്തു പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹ് വഖാതമൻ നബിയ്യീൻ, മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല, വലാകിൻ പക്ഷേ അള്ളാഹുവിന്റെ റസൂലും അവസാനത്തെ നബിയുമാണ്. നബിമാരുടെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം ഒരു നബി വരാനില്ല. മറ്റുള്ള എല്ലാ ശറഈനെയും മറ്റുള്ള എല്ലാ കിതാബിനെയും നസ്ഖ് ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. ഇനി ഈസാ നബി അലൈഹി സ്വലാം മടങ്ങി വരുമ്പോഴും റസൂലുള്ളാഹിന്റെ ശറഈ അനുസരിച്ചിട്ടാണ് ഇവിടെ വിധി നടപ്പിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ അനുസരിച്ചിട്ടാണ് വിധി നടപ്പിലാക്കുക. ഇനി മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്നാൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പൊ അവസാനത്തെ റസൂലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പന്ത്രണ്ടാമത്തെ വിഷയം ഈ ദുആയിൽ വന്നിട്ടുള്ളത്, വസ്സാഅതു ഹഖുൻ. വസ്സാഅ എന്നുള്ളത് സമയം എന്നുള്ള അർത്ഥം പൊതുവെ ഉപയോഗിക്കും. അല്ലാതെ സഅ എന്നുള്ളതിന് മൂന്നർത്ഥങ്ങളിൽ ഉപയോഗിക്കും. ഒന്നൊരു വ്യക്തിയുടെ മരണത്തിന് ഉപയോഗിക്കും, ഒരു ജനതയുടെ ഒരു സമൂഹത്തിന്റെ സമൂഹം ഉദ്ദേശിച്ചത് ഒരു തലമുറയുടെ നാശത്തിന് സഅന്ന് ഉപയോഗിക്കും, അന്ത്യനാളിലും അസഅന്ന് ഉപയോഗിക്കും. ഇവിടെ അന്ത്യനാൾ യൗമുൽ ഖിയാമ അത് ഹഖാണെന്ന് പറയുകയാണ്. അതൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അള്ളാഹുവിലും പരലോകത്തിലും അള്ളാഹുവിന്റെ റസൂലുകളിലും എല്ലാം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞ വിശ്വാസ കാര്യങ്ങളെല്ലാം. അതിനെ വിശാലമാക്കി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഈമാനിന്റെ ശാഖകളിലേക്കെല്ലാം അത് നീണ്ടു കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അന്ത്യനാളിൽ ഹഖാണെന്ന് പറയുമ്പോൾ അന്ത്യനാളിൽ സംഭവിക്കാനിരിക്കുന്ന മരണപ്പെട്ട ഖബർ മുതൽ ഉയർത്തെഴുന്നേൽപ്പ് വരെ വിചാരണ വരെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഖബറിലെ ശിക്ഷ, അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടെ ഹൗള്, സിറാത്ത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹഖാണ്. അല്ലാഹു തആല പറഞ്ഞു, വയൗമ തഖൂമു സാഅ, അന്ത്യനാൾ സംഭവിച്ചു കഴിഞ്ഞാൽ, യുഖ്സിമുൽ മുജ്രിമൂന മാ ലബിസു ഗൈറ സാഅ, അവർ പറയും, തെമ്മാടികൾ പറയും, അവർ സത്യം ചെയ്ത് പറയും, ഞങ്ങൾ കുറച്ചു നേരമല്ലാതെ ദുനിയാവിൽ ജീവിച്ചിട്ടില്ല. വയൗമ തഖൂമു സാഅ യുബ്ലിസുൽ മുജ്രിമൂൻ, അന്ത്യനാൾ സംഭവിച്ചാൽ തെമ്മാടികൾ ആശയറ്റവരായിട്ട് മാറും. വയൗമ തഖൂമു സാഅ യൗമഇദിൻ യതഫറഖൂൻ, അന്ത്യനാളിൽ അവർ ചിന്ന ഭിന്നമായി പോകും. എന്ത് എന്ത് ഏത് എല്ലാം രീതിയിലാണെങ്കിലും അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് അന്ത്യനാൾ സംഭവിക്കുമെന്നത്. അല്ലാഹു തആല പറഞ്ഞു, വന്നസഅത ആതിയതുൽ റൈബ ഫീഹ, അന്ത്യനാൾ വരിക തന്നെ ചെയ്യും, അതിൽ ഒരു സംശയവുമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഅ എന്നുള്ള പദത്തിന് ഓരോ വ്യക്തിയുടെയും മരണം എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഖിയാമത്ത്, ഖിയാമത്ത് സുഗ്ര എന്നും കുബ്ര എന്നും പറയും. സുഗ്ര എന്നുകൊണ്ട് ഉദ്ദേശം മരണമാണ്, കുബ്ര എന്നുള്ളത് അന്ത്യനാളും അതിനുള്ള ഉയർത്തെഴുന്നേൽപ്പും. ഒരിക്കൽ ഒരു കൂട്ടം അഅ്റാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, മത്തസ്സഅ, എപ്പോഴാണ് അസ്സഅ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇൻ യഈഷ് ഹാദ ലം യുദ്രിക്ഹുൽ ഹറമു ഖാമത് അലൈക്കും സഅതുക്കും, ഇവൻ ജീവിച്ച് വാർദ്ധക്യത്തിലെത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഅ എത്തുമ്പോൾ അവൻ കാണാതിരിക്കുകയില്ല, അഥവാ അവന്റെ മുമ്പിൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുക, നിങ്ങളുടെ മരണം അവൻ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോ മരണം എന്നുള്ളതും ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതും പരലോകവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹഖാണ്. ഇതെല്ലാം പറഞ്ഞ് അള്ളാഹുവിനെ പുകഴ്ത്തുകയും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുകയും ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ ഞാൻ നിനക്ക് മുമ്പിൽ കീഴൊതുങ്ങുകയാണ്. അസ്ലമ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും തൗഹീദിൽ കീഴൊതുങ്ങി അള്ളാഹുവിനെ അനുസരിച്ച് ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കുന്ന അവസ്ഥ, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അല്ലാഹു തആല പറഞ്ഞതാണ്, ഫലഹു അസ്ലിമു, അള്ളാഹുവിന് നിങ്ങൾ കീഴൊതുങ്ങുക, പൂർണ്ണമായിട്ടുള്ള കീഴൊതുക്കം അള്ളാഹു സുബ്ഹാനഹു വതആലയിലാക്കുക. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണ് അർത്ഥം. അള്ളാഹുവിന്റെ അടുക്കൽ ഇസ്ലാമല്ലാത്ത ഒരു മതവും സ്വീകരിക്കപ്പെടുകയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. പലപ്പോഴും ഇസ്ലാമിന് സമാധാനം എന്ന അർത്ഥം പറയുന്നത് കാണാം. അസ്ലമ യുസ്ലിം ഇസ്ലാമൻ, അതാണ് അതിന്റെ അർത്ഥം. കീഴൊതുങ്ങുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നതാണ് ഇസ്ലാം കൊണ്ടുള്ള ഉദ്ദേശം. പതിനാലാമത്തെ കാര്യം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബിക ആമൻതു, നിന്നിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നിന്നിൽ ഈമാനുള്ളവനായിരിക്കുന്നു. അല്ലാഹു തആല പറഞ്ഞത്, ഖൂലു ആമന്നാ ബില്ലാഹ്, നിങ്ങൾ പറയുക ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക. ഇവിടെ എന്താണ് ഇസ്ലാമും ഈമാനും തമ്മിലുള്ള വ്യത്യാസം? ആദ്യം അസ്ലംതു എന്ന് പറഞ്ഞു, പിന്നെ ആമൻതു എന്ന് പറഞ്ഞു. നമുക്ക് അറിയപ്പെടുന്ന ഒരു കാര്യമാണ്, ഇസ്ലാമും ഈമാനും ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഒരു ഖായിദയുണ്ട്, അന്നൽ ഇസ്ലാമ വൽ ഈമാന ഇദജ്തമഅ ഇഫ്തറഖ വഇദഫ്തറഖ ഇജ്തമഅ. ഈമാനും ഇസ്ലാമും ഒരുമിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം രണ്ടർത്ഥമാണ്, അത് വേറെ വേറെയാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഒരേ അർത്ഥമാണ്. വേറെ വേറെ പറയുകയാണെങ്കിൽ രണ്ടിന്റെ അർത്ഥം ഇസ്ലാമാണ്. അള്ളാഹുവിന് കീഴോ നീങ്ങിക്കൊണ്ട് മുസ്ലിമായി ജീവിക്കുക, വിശ്വാസവും കർമ്മവും എല്ലാം ഉൾക്കൊണ്ട്. ഇസ്ലാം ഈമാനാണ്, ഈമാൻ ഇസ്ലാമാണ്. ഒരുമിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിന് കീഴോതുങ്ങൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി കർമ്മങ്ങളെ പറ്റി പറഞ്ഞു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അന്തഷ്കദ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം കാര്യങ്ങൾ പറഞ്ഞു. ഈമാനെ പറ്റി ചോദിച്ചപ്പോൾ കൽബിനകത്ത് വിശ്വാസം ഉറക്കേണ്ട ഈമാനികമായ ഗൈബിയായിട്ടുള്ള ഈമാൻ കാര്യങ്ങളെ പറഞ്ഞു. അപ്പൊ ഈമാനും ഇസ്ലാമും ഒരുമിച്ച് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങൾ, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബിൽ ഉറക്കേണ്ട വിശ്വാസങ്ങൾ. വേറെ വേറെ പറഞ്ഞാൽ രണ്ടും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അപ്പൊ പൂർണ്ണമായ വിശ്വാസം നിന്നിൽ ഞാൻ ഉൾക്കൊണ്ടു എന്ന് പറഞ്ഞു. വഅലൈക തവക്കൽതു, നിന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്. തവക്കുൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയിലുള്ള ഇബാദത്തിൽ ഒരടിമയ്ക്ക് എത്തിച്ചേരാവുന്ന മഹത്തരമായ സ്ഥാനമാണ് യഥാർത്ഥ തവക്കുലിലെത്തുക, ഹഖു തവക്കുലിലെത്തുക. അഥവാ കൽബിൽ പൂർണമായ ആശ്രയം അള്ളാഹുവിൽ മാത്രം. തനിക്ക് ലഭിക്കുന്ന എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് അള്ളാഹുവിൽ നിന്ന് മാത്രം. തനിക്ക് ദോഷങ്ങൾ തടയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ കൊണ്ട് മാത്രം എന്ന് കൽബിൽ പൂർണമായി എഴുത്തിമാത് ചെയ്ത് അനുവദിക്കപ്പെട്ട അസ്ബാബുകളെ, അനുവദിക്കപ്പെട്ട കാരണങ്ങളെ അതിന്റെ പരിധിയിൽ നിന്ന് ഉപയോഗിക്കുക, ബാഹ്യമായി ഉപയോഗിക്കുക. പക്ഷെ അവന്റെ കൽബ് പൂർണമായി അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ എഴുത്തിമാത് ആശ്രയിച്ചതായിരിക്കും. ദീനിന്റെ വിഷയത്തിലും ദുനിയാവിന്റെ വിഷയത്തിലും, ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രമല്ല തവക്കുലുള്ളത്, ദീനിന്റെ വിഷയത്തിലും തവക്കുലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെല്ലാം ഇന്ന് ഫിത്നയുടെ ലോകത്ത് വളരുമ്പോൾ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കേണ്ട ഒരു തവക്കുലുണ്ട്. എന്റെ റബ്ബ് എന്റെ മക്കളെ തെറ്റിക്കുകയില്ല, എന്റെ റബ്ബ് അവരെ കാത്തു സൂക്ഷിക്കും. അതുപോലെ നമ്മുടെ ഈമാനിൽ എന്റെ റബ്ബ് എന്നെ പിഴപ്പിക്കുകയില്ല, എന്റെ റബ്ബ് എന്നെ ഇവിടെ ദീനിൽ നിലനിർത്തും എന്ന് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ അതിനുള്ള അസ്ബാബുകൾ ചെയ്യണം, ഈമാൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, മക്കൾ ദീനിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയും വേണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയിലാണ് പൂർണ്ണമായി ഞാൻ തവക്കുൽ ചെയ്യുന്നത് എന്നും പറഞ്ഞു. പതിനാറാമത്തെ കാര്യം, വഇലൈക അനബ്തു, നിന്നിലേക്കാണ് ഞാൻ ഇനാബത്ത് ചെയ്യുന്നത്. ഇനാബത്ത് എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ച് എന്തെല്ലാം പാപങ്ങളുണ്ടോ അതിന്നെല്ലാം ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി പശ്ചാത്തപിക്കുകയും പിന്നീട് സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യുകയും പൂർണമായും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടും അള്ളാഹുവിന് മുമ്പിൽ താഴ്മയോടുകൂടിയും അള്ളാഹുവിലേക്ക് എല്ലാ വിഷയത്തിലും തിരിഞ്ഞുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് മടങ്ങുക, ഇതാണ് ഇനാബത്ത് എന്ന് പറഞ്ഞാൽ. പൂർണമായും അള്ളാഹുവിലേക്ക് മടങ്ങുക, അതാണ് ഇനാബത്ത്. അർറുജൂഉ ഇലല്ലാഹ് ബിത്തൗബത്തി മിൻ ജമീഇൽ മആസി, എല്ലാ പാപങ്ങളെയും ഒഴിവാക്കിയിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക. വറുജൂഉ ഇലൈഹി ഫീ ജമീഇ അഅമാലിഹി വഅഖ്വാലിഹി, എല്ലാ കർമ്മങ്ങളിലും എല്ലാ വാക്കുകളിലും അള്ളാഹുവിലേക്ക് മടങ്ങുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ചുകൊണ്ട് ഇതാണ് ഇനാബത്ത് എന്ന് പറഞ്ഞു. പതിനേഴാമത്തെ കാര്യം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബിഖാസംതു, നിന്നെ കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത്. തർക്കം എന്നുകൊണ്ട് ഉദ്ദേശം ബലാലത്തിന്റെയും ബാത്തിലിന്റെയും ആളുകളെ ഞാൻ റദ്ദ് ചെയ്യുന്നത്, അവർക്കെതിരെ സംസാരിക്കുന്നത്, ഹഖിനെ വ്യക്തമാക്കി കൊടുക്കാൻ അവർക്കെതിരെ എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നത് നിന്റെ തൗഫീഖ് കൊണ്ടാണ്. വൈനുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅത് വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടാണ് എല്ലാ തൗഫീഖും. ബാത്തിലുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ നാം അതിനെ പ്രതിരോധിക്കണം. ബാത്തിലായ വിശ്വാസങ്ങൾ, ബാത്തിലായ കർമ്മങ്ങൾ ദീനിന്റെ പേരിൽ പറഞ്ഞുവിടുമ്പോൾ, പടച്ചുവിടുമ്പോൾ അതിനെതിരെ നാം പ്രതിരോധിക്കണം. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിച്ച് ഹഖ് വ്യക്തമാക്കാൻ നാം ഉറച്ചു നിൽക്കണം. ബാത്തിലിന്റെ ആളുകളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, അള്ളാഹു തആല മുഅ്മിനീങ്ങളെ സഹായിക്കും. നമ്മുടെ ഈമാൻ ഏറ്റവും ശരിയായ നിലക്കാണെങ്കിൽ അള്ളാഹു തആല നമ്മെ ഉറപ്പിച്ചു നിർത്തും. അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്, അവന്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിക്കുന്നത്, അവനിലേക്കാണ് ഞാൻ മടങ്ങുന്നത്. അപ്പോ വബിക ഹാസംതു, നിന്നെ കൊണ്ടാണ് ഞാൻ തർക്കിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാത്തിലിന്റെ ആളുകളെ എതിർക്കുന്നത് നിന്റെ തൗഫീഖ് കൊണ്ടാണ്. പതിനെട്ടാമത്തെ വിഷയം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇലൈക ഹാകംതു, നിന്നിൽ നിന്നാണ് ഞാൻ വിധി തേടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കീമാണ്, ഹക്കമാണ്, ഹിക്മത്തുള്ളവനാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഹുക്കുമുകളാണ് നടപ്പിലാകേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളുണ്ട്. അതിനേക്കാൾ ഉത്തമമാണ് മനുഷ്യരുണ്ടാക്കുന്ന വിധിവിലക്കുകൾ എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൽ നിന്ന് പുറത്താകും. അള്ളാഹുവാണ് വിധി നടപ്പിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ വിധിയാണ് നടപ്പിലാക്കേണ്ടത്. അതിനുള്ള അവസ്ഥയും സാഹചര്യവും ഉണ്ടെങ്കിൽ അള്ളാഹു തആല പറഞ്ഞു, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, ഹുക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അതുപോലെ തന്നെ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമ ശജറ ബൈനഹും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, നിന്റെ വിധിയെ, അഥവാ റസൂലുള്ളാഹിന്റെ വിധി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിലെ വിധിയെ, അത് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കുന്നവരെ, ثُمَّ لَا يَجِدُوا فِي أَنفُسِهِمْ حَرَجًا مِّمَّا قَضَيْتَ وَيُسَلِّمُوا تَسْلِيمًا. എന്നിട്ട് ആ തീരുമാനത്തിൽ ഒരു എതിർപ്പുമില്ലാതെ പൂർണ്ണമായി കീഴൊതുങ്ങുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിയാണ് നടപ്പിലാക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞു. ഈ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഏകദേശം 18 കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എന്നുള്ളത് യഥാർത്ഥ വിശ്വാസത്തിന്റെ കാമ്പായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെ ഓരോന്നിനെയും വിശദീകരിച്ച് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ആവശ്യപ്പെടുന്ന, അള്ളാഹുവിനോട് തേടുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിലേക്കുള്ള തവസ്സുലാണ്. അള്ളാഹുവിലേക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുൻനിർത്തുക. ഒരു നന്മ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാം, സദഖ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ട് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അങ്ങനെ ഒരുപാട് തവസ്സുലുകളുണ്ട് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ കൊണ്ടെല്ലാം. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫായിദ, ഏറ്റവും ഉത്തമമായിട്ടുള്ള തവസ്സുൽ എന്ന് പറഞ്ഞാൽ സ്വഹീഹായ അഖീദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സ്വഹാബാക്കൾ മനസ്സിലാക്കിയ ഒരു അഖീദ, ആ വിശ്വാസമാണ് ഏറ്റവും വലിയ തവസ്സുൽ. പല മുൻഗാമികളുടെയും സലഫുകളുടെയും മരണസമയത്തുള്ള സംസാരങ്ങൾ, അവർ പരസ്പരം, ഒരാൾ മരണശയ്യയിലാണെങ്കിൽ മറ്റേ ആൾ വരുമ്പോൾ അവർ പറയുന്നത്, നമ്മുടെ ഈ സ്വഹീഹായ അഖീദയിൽ, യഹ്ലുസ്സുന്നയുടെ അഖീദയിൽ, മൻഹജിൽ അള്ളാഹു തആല നമ്മെ മരിപ്പിക്കട്ടെ. എന്താണ് പരലോകത്ത് പ്രതീക്ഷിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ഈ അഖീദയാണ് എനിക്കുള്ളത് എന്ന് പറയുമായിരുന്നു. അതുപോലെ തന്നെ ബാത്തിലായ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒന്നും നേടാൻ സാധിക്കില്ല, ഒന്നും ഒരാൾക്കും അതുകൊണ്ട് ഗുണം ചെയ്യുകയില്ല. അത് ഇതിൽ നിന്ന് കിട്ടുന്ന വലിയ ഒരു ഫായദയാണ് പല ആളുകളും. ഇപ്പൊ നോക്കൂ, ഈ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ള, മറ്റു ചില ആളുകൾ കാണാം ഈ ഹദീസുകളിൽ വ്യക്തമായി വന്നിട്ടുള്ള ദുആകളും വിർദുകളും എല്ലാം വിട്ടിട്ട് അവരായിട്ട് പടച്ചുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഷേഖുമാരുണ്ടാക്കി കൊടുക്കുന്ന ദുആകളിൽ മുഴുകുന്നത് എന്ത് വലിയ അബദ്ധമാണത്? അല്ലെങ്കിൽ അവർക്ക് എന്ത് ഉപകാരമാണ് അതിനോട് കിട്ടുന്നത്? ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ആരെങ്കിലും ഷറഇൽ പഠിപ്പിക്കപ്പെടാത്ത വിർദുകൾ, അധികാരകൾ സ്വീകരിക്കുന്നെങ്കിൽ, അത് സുന്നത്തായി ആചരിക്കുന്നുണ്ടെങ്കിൽ, വിരോധിക്കപ്പെട്ട കാര്യമാണ്. ദീനിൽ പഠിപ്പിക്കപ്പെട്ട ദുആകളുണ്ട്, ദിക്റുകളുണ്ട്, അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. വനിഹായത്തുൽ മഖാസിദിൽ അലിയ, ഉന്നതമായ ലക്ഷ്യങ്ങൾ നേടാൻ സാധിക്കും. വലാ യഅദിലു അൻഹാ ഇലാ ഗൈരിഹാ മിൻ അദ്കാരിൽ മുഹ്ദസ വൽ മുബ്തദഅ ഇല്ലാ ജാഹിലുൻ ഔ മുഫരിതുൻ ഔ മുതഅദ്ദിൻ. ഇത് വിട്ടിട്ട് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന ദിക്റുകളിലേക്കും ദുആകളിലേക്കും ഒരുത്തം കടക്കുന്നുണ്ടെങ്കിൽ അവൻ ജാഹിലായിരിക്കും, അല്ലെങ്കിൽ അവന് മടിയനായിട്ടുള്ള, അവന്റെ കർമ്മങ്ങൾ ചെയ്യാത്തവനായിരിക്കും, അല്ലെങ്കിൽ അതിരി കവിഞ്ഞവനായിരിക്കും എന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, വമിൻ അഷദ്ദി നാസി ഐബൻ മയ്യത്തഖിദു ഹിസ്മൻ ലൈസ ബിമഅതൂരിൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങളിൽ ഏറ്റവും വലിയ ന്യൂനത ഉള്ളവരെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കപ്പെടാത്ത രീതിയിലുള്ള ദിക്റുകൾ സ്വീകരിക്കുന്നവനാണ്. വൈൻ കാന ഹിസ്മൻ ലിബഅലിൽ മശായിഖ്, അവന്റെ ചില ഷെയ്ഖുമാരിൽ നിന്ന് സ്വീകരിക്കും. വയദഉൽ അഹ്സാബൻ നബവിയ്യ അല്ലതി കാന യഖൂലുഹാ സയ്യിദു ബനി ആദം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു ആദമിന്റെ സയ്യിദായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന് ഒഴിവാക്കുകയും ചെയ്യും. വഇമാമുൽ ഖൽഖ് വഹജ്ജത്തുല്ലാഹി അലാ ഇബാദി, സൃഷ്ടികളുടെ ഇമാമായിട്ടുള്ള അടിമകളുടെ മേലെ അള്ളാഹുവിന്റെ തെളിവായിട്ടുള്ള റസൂലുള്ള പഠിപ്പിക്കപ്പെട്ടത് ഒഴിവാക്കിയിട്ട് പുതുതായി ഉണ്ടാക്കിയതെടുക്കുന്നു. എത്രയോ കിതാബുകൾ പല പേരുകളിൽ നമ്മുടെ ആളുകൾ, മുസ്ലിമികൾ ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെട്ട കിതാബുകളുണ്ട്. അത് കോടീകരിച്ച ഹിസ്നുൽ മുസ്ലിം പോലെ ഒരുപാട് കിതാബുകൾ, സ്വഹീഹായ ഹദീസുകളിൽ വന്ന അദ്കാറുകളുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തേണ്ടത്. ഇനി അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തവസ്സുൽ നടത്തിയതിനു ശേഷം അള്ളാഹുവിനോട് പറയുന്നു, ഫഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. ഫഗ്ഫിർലി, അള്ളാഹുവേ നീ എനിക്ക് പുറത്തു നൽകണം. മാ ഖദ്ദംതു വമാ അഖർതു, ഞാൻ ആദ്യം ചെയ്ത പാപങ്ങളും വൈകി ചെയ്ത പാപങ്ങളും, വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമായി ചെയ്ത പാപങ്ങളും പരസ്യമായി ചെയ്ത പാപങ്ങളും. നോക്കൂ, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് റസൂലുള്ള തേടുന്ന കാര്യം എന്റെ പാപങ്ങൾ പുറത്തു തരാനാണ്. അതും ആ പാപങ്ങളെ വളരെ മനോഹരമായിട്ട് ഞാൻ മുമ്പ് ചെയ്തതും ഇപ്പോൾ ചെയ്തതും രഹസ്യത്തിൽ ചെയ്തതും പരസ്യമായി ചെയ്തതും. നമ്മുടെ പാപങ്ങളാണ് സഹോദരങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നമ്മുടെ പാപങ്ങൾ നമ്മെ നശിപ്പിച്ചു കളയും. രഹസ്യത്തിൽ നാം ചെയ്യുന്ന പാപങ്ങൾ പരസ്യത്തിൽ നമുക്ക് ദോഷമുണ്ടാക്കും. ഇന്ന് കാലത്തെ മുസ്ലിം ലോകം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം മുസ്ലിമിന്റെ യുവാക്കളെ എങ്ങനെയാണ് പഴപ്പിക്കേണ്ടത് എന്ന്, മുസ്ലിം സമൂഹത്തെ എങ്ങനെയാണ് പഴപ്പിക്കേണ്ടത് എന്ന്. ബാഹ്യമായി എണ്ണത്തിലും വണ്ണത്തിലും അവരെത്ര വലുതായാലും അവർക്ക് അള്ളാഹുമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ബന്ധമില്ല എങ്കിൽ, അള്ളാഹുമായിട്ടുള്ള അടുപ്പം അവർക്കില്ല എങ്കിൽ, അത് തിന്മയിൽ നിറഞ്ഞതാണെങ്കിൽ, അള്ളാഹുവിന് വെറുപ്പുള്ളതാക്കുന്നതാണെങ്കിൽ അവർ വിജയിക്കാൻ പോകുന്നില്ല എന്ന്. മുസ്ലിമുകൾ വിജയിക്കാൻ പോകില്ല. നമ്മുടെ ഇജ്ജത്ത് അത് ഇസ്ലാമാണ്, ഈമാനാണ്, അള്ളാഹുവിനുള്ള അനുസരണമാണ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ രഹസ്യ ജീവിതത്തിൽ അനുസരിച്ച ആ റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ടുള്ള, ആ റബ്ബിന് വേണ്ടി തന്റെ ഇഷ്ടങ്ങൾ ഒഴിവാക്കിയ ഒരു അടിമയെ തന്റെ മുന്നിൽ വരുന്ന എന്ത് വലിയ പരീക്ഷണമാണെങ്കിലും എന്ത് വലിയ തടസ്സമാണെങ്കിലും അള്ളാഹു തആല സഹായിച്ചിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആകാശവും പർവ്വതങ്ങളും ഭൂമിയും കടലും അവന് വേണ്ടി മാറി നിൽക്കും. അത് അള്ളാഹുവിന്റെ സുന്നത്താണ്, മുൻഗാമികളിൽ നടന്നുപോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണമെങ്കിൽ നാം ഒറ്റയ്ക്കുള്ളപ്പോൾ നമ്മുടെ കൽബിനകത്തെ വിശ്വാസത്തിലും നമ്മുടെ രഹസ്യ ജീവിതത്തിലെ കർമ്മത്തിലും അള്ളാഹുവിനോട് എത്ര സിദുക്കുണ്ട് എന്ന് ഓരോ മുസ്ലിമും പരിശോധിക്കട്ടെ. പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും അള്ളാഹുവിനോട് എത്രത്തോളം സിദുക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കട്ടെ. ഇനി നമുക്ക് വന്ന കുറവുകളിൽ നമുക്കുള്ള ഒരേയൊരു മാർഗം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങലാണ്. നമ്മുടെ ന്യൂനതകളെ മായ്ച്ചു കളയാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം അള്ളാഹുവിലേക്ക് മടങ്ങലാണ്. അള്ളാഹു വിളിച്ചു, ഖുൽ യാ ഇബാദീ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു തആല അവരെ വിശേഷണം പറഞ്ഞത് എന്താ? സ്വന്തം നഫ്സിനോട് അക്രമം പ്രവർത്തിച്ചവർ, തിന്മകൾ പ്രവർത്തിച്ചവർ. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, അള്ളാഹുവിലേക്ക് മടങ്ങി വരണം. അള്ളാഹു തആല എപ്പോഴും നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബാണ്. നമ്മൾ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് മടങ്ങി വരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും നമുക്ക് നൽകും, അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് അല്ലാഹു തആല പറയും, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അവൻ പൊറുത്തു തരും, അവൻ പൊറുത്തു നൽകും. അവനതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അവനത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, അല്ലാഹുവിന്റെ നാമമാണ് അൽ ഗഫൂർ, ആ നാമം അള്ളാഹു നടപ്പിലാക്കും. റഹീം അള്ളാഹുവിന്റെ നാമമാണ്, ആ നാമം അള്ളാഹു നടപ്പിലാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്നത് ഇസ്തിഗ്ഫാറാണ്, പാപങ്ങൾ പൊറുത്തു തരാൻ. ആരെ തേടുന്നത്? അള്ളാഹുവിന്റെ റസൂല് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിനെ ഇത്ര അധികം പുകഴ്ത്തിക്കൊണ്ടും വാഴ്ത്തിക്കൊണ്ടും തേടുന്നത് റസൂലുള്ളാഹിന്റെ പാപങ്ങൾ പൊറുത്തു നൽകണമെന്ന്. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങനെ പറയണം? നമ്മളെങ്ങനെ അള്ളാഹുവിനോട് തേടണം? ഇസ്തിഗ്ഫാർ എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് ഖുവ്വത്ത് ഉണ്ടാക്കി തരും, എല്ലാവിധ ഖൈറും ഉണ്ടാക്കി തരും, നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും ശക്തമാക്കും. ഒരിക്കലും ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ അലംഭാവം നമ്മൾ കാണിക്കരുത്. ഒഴിവ് കിട്ടുമ്പോൾ നമ്മുടെ നാവ് മറ്റുള്ള സംസാരത്തിലല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിൽ മുഴുകുക എന്നുള്ളത് ഏറ്റവും ഉത്തമമാണ്. എന്നിട്ട് 20-ാമത്തെ ഒരു കാര്യം ഈ ഹദീസിൽ, അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖ്ഖിർ, അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ്, മുന്തിക്കുന്നവൻ പിന്തിക്കുന്നവൻ, അതല്ലെങ്കിൽ ആദ്യമുള്ളവൻ അവസാനത്തിലുമുള്ളവൻ, അഥവാ ആദ്യവും അവസാനവും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. പലപ്പോഴും അള്ളാഹുവിനെ ഇസ്തിഗ്ഫാർ തേടുമ്പോൾ ഈ നാമങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. കാരണം അതിന്റെ എല്ലാ ഭാഗങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടി ഈ നാമങ്ങളെ കൊണ്ട് ചോദിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിന്റെയും മീസാൻ അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരു ഹദീസിൽ കാണാം, മാ മിൻ ഖൽബിൻ ഇല്ലാ വഹുവ ബൈന അസ്ബുഅയ്നി മിൻ അസാബിഇ റബ്ബിൽ ആലമീൻ ഇൻ ഷാഅ യുഖീമഹു അഖാമഹ, അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിൽ അല്ലാതെ ഒരു ഖൽബുമില്ല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് നേരെ നിർത്തും. വഇൻ ഷാഅ യസീഗഹു അസാഗഹ, അതിനെ തെറ്റിക്കാൻ ഉദ്ദേശിച്ചാൽ തെറ്റിക്കും. വകാന യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക് വൽ മീസാനു ബിയദിർ റഹ്മാൻ, മീസാൻ എല്ലാ കാര്യത്തിന്റെയും ത്രാസ് അള്ളാഹുവിന്റെ കയ്യിലാണ്. യഹ്ഫുഹു വയർഫഉഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നതനുസരിച്ച് താഴ്ത്തും, ഉദ്ദേശിക്കുന്നതനുസരിച്ച് അത് ഉയർത്തുകയും ചെയ്യും. അവസാനത്തെ കാര്യം ഈ ദുആയിൽ പറയുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത, സുബ്ഹാനല്ലാഹ്, കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലാ അൻത, ആകാശഭൂമികളിലെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഹിക്മത്ത്, നരകാവകാശികളെയും സ്വർഗാവകാശികളെയും വേർതിരിക്കുന്ന ഹിക്മത്ത് കാര്യം, കലിമത്തു തഖ്വ, കലിമത്തു തൗഹീദ്, കലിമത്തു ഇഖ്ലാസ്, കലിമത്തു ത്വയ്യിബ, കലിമത്തു സിദ്ഖ്, അങ്ങനെ എന്തെല്ലാം പേരുകളിൽ പറയപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ ഒരു ഇലാഹില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്. പൂർണ്ണമായും അള്ളാഹുവിന് മുമ്പിൽ കീഴൊതുങ്ങിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ തന്റെ ജീവിതത്തെ സമർപ്പിക്കുന്ന തന്റെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന് മാത്രം, നിസ്കാരം, നോമ്പ്, നേർച്ച, ദുആ, സഹായത്തേട്ടം എല്ലാം അള്ളാഹുവിന് മാത്രം. ഇവിടെ ഇസ്തിഗ്ഫാർ തേടി എന്നിട്ട് ലാ ഇലാഹ ഇല്ല അൻത എന്നും പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹും ഇസ്തിഗ്ഫാറും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. പക്ഷേ അള്ളാഹ് ഇത് കുറച്ചുകൂടി ഉള്ളത് നമുക്ക് അവസാനിപ്പിച്ചിട്ട് നിർത്താം. തമ്മിൽ ഒരു ബന്ധമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് അറിയുക, നിന്റെ പാപത്തിന് ഇസ്തിഗ്ഫാർ തേടുകയും ചെയ്യുക. അവിടെ ഈ തമ്മിലുള്ള ബന്ധം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, ഫഷഹാദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസിദ്ഖിൻ വയഖീനിൻ തുദ്ഹിബു ശിർക കുല്ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹിൽ സിദ്ഖോടുകൂടിയും ദൃഢതയോടുകൂടിയും ഒരാൾ ഷഹാദത്ത് ചെയ്താൽ ഷിർക്കിനെ പൂർണ്ണമായും അത് ഒഴിവാക്കും. ദിഖഹു വജില്ലഹ്, അതിൽ ഏറ്റവും ചെറുതും വലുതും. ഖതഹു വഅംദ, അബദ്ധമായിട്ടുള്ളതും വേണമെന്ന് കരുതി ചെയ്തതും. ഔവലഹു വആഖിറഹു സിർറഹു വഅലാനിയതഹു, അതിന്റെ തുടക്കവും അവസാനവും രഹസ്യവും പരസ്യവും എല്ലാം മായ്ച്ചു കളയും. വതഅതി അലാ ജമീഇ സിഫാതിഹി വഖഫായാ വദഖായിഖി, എല്ലാം ന്യൂനമായിട്ടുള്ള ഗോപ്യമായിട്ടുള്ള എല്ലാം മായ്ച്ചു കളയും. അവന്റെ തെറ്റുകൾ ബാക്കിയുള്ള തെറ്റുകൾ മായ്ച്ചു കളയും. ഷിർക്കിന്റെ ഭാഗമായിട്ടുള്ള പാപം മായ്ച്ചു കളയും. എല്ലാ പാപങ്ങളും ഷിർക്കിന്റെ ഭാഗമാണ്, എല്ലാ പാപവും ഒരു തരത്തിൽ ഷിർക്കിന്റെ ഭാഗമാണ്. തൗഹീദ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശിർക്കിന്റെ അസ്ലിനെ ഇല്ലാതാക്കും. വലിസ്തിഗ്ഫാർ യംഹു ഫുറൂഅഹു, ഇസ്തിഗ്ഫാർ അതിന്റെ ശാഖകളെ മായ്ച്ചു കളയും. ഫബ്ലഗു സനാഉ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും വിശാലമായ പുകഴ്ത്തൽ വാഴ്ത്തൽ എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. വബ്ലഗു ദുആ, വിശാലമായ ദുആ എന്നുള്ളത് ഖൗലു അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ്. ചില റിവായത്തുകളിൽ ഇതിനോടൊപ്പം വന്നിട്ടുണ്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുകൂടി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ഒരു ചലനശേഷിയോ ഒരു കഴിവോ ഇല്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹുവിന് മുമ്പിൽ അടിമ കീഴൊതുങ്ങുന്ന കലിമത്തുൽ ഇസ്ലാമി വൽ ഇസ്തിസ്ലാം എന്ന് പറയുന്ന പൂർണ്ണമായും എന്റെ കഴിവല്ല, ഒരു തിന്മ ഒഴിവാകുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, ഒരു നന്മ നേടുന്നത് എന്റെ കഴിവുകൊണ്ടല്ല, അള്ളാഹുവിന് മുമ്പിൽ പൂർണ്ണമായി കീഴൊതുങ്ങുന്ന കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഉലമാക്കൾ ഖദറിനെ മനസ്സിലാക്കുന്ന, അള്ളാഹുവിന്റെ വിധിയെ മനസ്സിലാക്കുന്ന കലിമത്തെന്ന് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നതിനെ പറയാറുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ശിഫാഉൽ അലീൽ എന്ന കിതാബിൽ പറയുന്നു, വഖദ് അജ്മഅൽ മുസ്ലിമൂന അലാ ഹാദിഹിൽ കലിമ വതലഖീഹ ബിൽ ഖബൂൽ വഹിയ ശാഫിയതുൻ കാഫിയതുൻ ഫീ ഇസ്ബാത്തിൽ ഖദർ. ഈ കലിമത്ത് അത് പൂർണ്ണമായിട്ടും മതിയായതാണ് ഖദറിനെ സ്ഥിരപ്പെടുത്താൻ. കാരണം എല്ലാ കഴിവും എല്ലാ ശക്തിയും അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടുമാണ്. അവസാനം പറഞ്ഞ ഈ രണ്ട് കലിമത്ത് ഇത് നാമും അള്ളാഹുമായിട്ടുള്ള കരാറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കലിമത്തുൽ ഇസ്തിആന, ഇയ്യാക നഅബ്ദു ഒന്നാമത്തെ ഭാഗം, ഇയ്യാക നസ്തഈൻ രണ്ടാമത്തെ ഭാഗം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫഅബ്ദുഹു വതവക്കൽ അലൈഹി, അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഖുൽ ഹുവ റബ്ബി ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഇലൈഹി മതാബ്. ലാ ഇലാഹ ഇല്ലല്ലാഹും തവക്കലും അഥവാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലയും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ രാത്രി നിസ്കാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള മുനാജാത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന പരലോകത്ത് നമുക്ക് നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന നമ്മുടെ സഹീഹായ അഖീദയിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഉമ്മഹാത്ത് ഉസൂലുൽ ഇഅ്തിഖാദ് വ ഉമ്മഹാത്തു ദീൻ, ദീനിന്റെ അഖീദയുടെ അടിസ്ഥാനങ്ങളും അതുപോലെ തന്നെ ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ദുആ ഓരോ ദിവസവും രാത്രിയിൽ രാത്രി നിസ്കാരത്തിൽ ചൊല്ലുക എന്നത് നാമും അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമാക്കി തരുന്ന കാര്യമാണ്, നമ്മുടെ ഈമാൻ പുതുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ദുആ ഹിഫ്ളില്ലാത്തവർ ഹിഫ്വാക്കുക, അതുപോലെ തന്നെ നമ്മുടെ അമലിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഇവ മനസ്സിലാക്കാനും ഈ ഒരു അഖീദയിൽ സഹീഹായ അബൂബക്കർ റളിയല്ലാഹു അൻഹും, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും, അതുപോലെ സഹാബാക്കളും വിശ്വസിച്ച അഖീദയിൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും നാം ഓരോരുത്തരെയും അല്ലാഹു തആല ചെയ്യട്ടെ. അങ്ങനെ ആ സ്വഹാബാക്കളോടൊപ്പം നാളെ സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.